आप सुन रहे हैं रेडियो रवीश।
नमस्कार, मैं रवीश कुमार। दिस पॉडकास्ट हैज बीन जनरेटेड बाय आर्टिफिशियल इंटेलिजेंस। द वॉइस यू विल नाउ हियर इज नॉट माइंड बट जनरेटेड बाय अ मशीन। वी आर ट्राइंग टू रीच न्यू ऑडियंसेस एंड दस मेकिंग यूज ऑफ व्हाट एआई हैज टू ऑफर। देयर माइट बी सम ट्रांसलेशन रिलेटेड इन एक्यूरेसीज। इन दैट केस प्लीज रेफर टू आवर मेन वीडियो।
ഹലോ, ഞാൻ രവീഷ് കുമാർ. ഇലക്ടറൽ ബോണ്ടുകൾ വഴി ബി ജെ പിക്ക് കുറച്ച് സംഭാവനകൾ ലഭിച്ചുവെന്നും പ്രതിപക്ഷ പാർട്ടികൾക്ക് കൂടുതൽ സംഭാവന ലഭിച്ചുവെന്നതും സത്യമാണോ? നിങ്ങൾക്കും ഇത്തരം പോസ്റ്റുകൾ വാട്സാപ്പിൽ ലഭിക്കുന്നുണ്ടോ? എല്ലാ അന്വേഷണ റിപ്പോർട്ടുകളിലും പൊളിച്ചെഴുതിയ സുപ്രീം കോടതിയിൽ നിലനിൽക്കാത്ത വാദങ്ങളാണ് ഇപ്പോൾ വാട്സാപ്പ് സർവകലാശാലയിൽ പ്രചരിക്കുന്നത്. ഇവിടെ ഇടത്തരം അമ്മാവന്മാർ ഈ മലിനജലം ശുദ്ധീകരിക്കുകയും മലിനജല ശുദ്ധീകരണശാലകൾ നിർമ്മിച്ച് ഗംഗാജലമാക്കുകയും ചെയ്യുന്നു. തുടർന്ന് ഹൌസിംഗ് സൊസൈറ്റികളും വാട്സാപ്പ് ഗ്രൂപ്പുകളുമായി ബന്ധപ്പെട്ടവർ ഇത് പുണ്യജലമെന്ന മട്ടിൽ കഴിക്കുന്നു. വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ പ്രചരിക്കുന്ന യുക്തി ആഭ്യന്തരമന്ത്രി അമിത്ഷായും പ്രതിധ്വനിക്കാൻ തുടങ്ങിയത് ആശങ്കാജനകമാണ്. ഇന്ന് ഈ വീഡിയോയിൽ മധ്യവർഗത്തിന്റെ ഈ ദൈവശാസ്ത്രത്തെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അവർ ഹിന്ദു സന്തോഷം എന്ന് മനസ്സിലാക്കുന്നതിൽ മുഴുകിയിരിക്കുന്നു. അതേ യുക്തിയോടെ അവർ ചിലപ്പോൾ പണപ്പെരുപ്പത്തെയും ചിലപ്പോൾ തൊഴിലില്ലായ്മയെയും പിന്തുണയ്ക്കുന്നു. ഏതൊരു ലോജിക്കൽ സമൂഹത്തിനും ഈ വൈറസ് അപകടകരമാണ്. ഇത്രയധികം നുണകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അത് മതമോ ആത്മീയമോ ആകില്ല, പകരം അത് കുറ്റകരമാകും. അതുകൊണ്ടാണ് ഞങ്ങൾ അതിനെക്കുറിച്ച് വിശദമായി സംസാരിക്കുന്നത്. പക്ഷേ നമുക്ക് അദാനിജിയെക്കുറിച്ച് കുറച്ചുകൂടി ചർച്ച ചെയ്യാം. അമേരിക്കയിലെ ഒരു കൈക്കൂലി കേസിൽ അദ്ദേഹത്തിന്റെ പെരുമാറ്റം അന്വേഷിക്കാൻ പോകുന്നു എന്നാണ് ബ്ലൂംബെർഗിൽ നിന്നുള്ള പ്രാഥമിക വാർത്ത. ഊർജമേഖലയുമായി ബന്ധപ്പെട്ട ഒരു പദ്ധതി സുരക്ഷിതമാക്കാൻ ഗൗതം അദാനിയുടെ കമ്പനിയോ കമ്പനിയുമായി ബന്ധപ്പെട്ടവരോ ഇന്ത്യയിലെ ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി നൽകിയെന്നാണ് ആരോപണം. വാഷിംഗ്ടണിലെ നീതിന്യായ വകുപ്പിന്റെ തട്ടിപ്പ് യൂണിറ്റും ന്യൂയോർക്കിലെ ഈസ്റ്റേൺ ഡിസ്ട്രിക്റ്റിലെ അറ്റോർണിയും ഇക്കാര്യം അന്വേഷിക്കുന്നുണ്ട്. അദാനി ഗ്രൂപ്പ് ബ്ലൂംബെർഗ് ന്യൂസിനോട് അത്തരത്തിലൊരു അന്വേഷണത്തെക്കുറിച്ച് അറിയില്ലെന്ന് അറിയിച്ചു. ബ്ലൂംബെർഗിൽ നിന്നുള്ള വാർത്തയാണിത്. അവരെക്കുറിച്ച് എന്തെങ്കിലും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വരുന്നു, പക്ഷേ ഒന്നും സംഭവിക്കുന്നില്ല. അമേരിക്കയിൽ അന്വേഷണങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും ഇന്ത്യയിൽ കോർപ്പറേറ്റുകളും ഭരണകക്ഷിയും സംഭാവനകളുടെ കളിയിൽ കുടുക്കിയിരിക്കുകയാണ്. ഇതിനുശേഷവും അങ്കിൾ വോട്ടർ പ്രതിപക്ഷത്തിന് നേട്ടമുണ്ടാക്കി എന്ന സന്ദേശമാണ് പ്രചരിപ്പിക്കുന്നത്. പ്രതിപക്ഷത്തിന്റെ ക്ഷേമത്തിനായി 2017 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇലക്ടറൽ ബോണ്ട് പദ്ധതി അവതരിപ്പിച്ചിരുന്നെങ്കിൽ പ്രധാനമന്ത്രി വിക്രോബ കല്യാൺ ചന്ദ യോജന എന്നായിരുന്നു അതിന് പേരിട്ടിരുന്നത്. അയാൾ അതിന് പേരിടുകയും ഓരോ ബോണ്ടിനും ഒരു ബാഗ് ഉണ്ടാക്കുകയും അതിൽ തന്റെ ചിത്രം ഉണ്ടായിരിക്കുകയും വേണം. റെയ്ഡിനുശേഷം ബോണ്ടുകൾ വാങ്ങുന്നതിനെക്കുറിച്ചുള്ള സംസാരം, ബോണ്ടുകൾ വാങ്ങി കരാറുകൾ നേടുന്നതിനെക്കുറിച്ചുള്ള സംസാരം, നഷ്ടത്തിലായിട്ടും ബോണ്ടുകൾ വാങ്ങുന്ന ഡസൻ കണക്കിന് കമ്പനികൾ എന്നിങ്ങനെ നിരവധി ചോദ്യങ്ങൾ അത്തരം വാട്സാപ്പ് പോസ്റ്റുകൾക്കൊപ്പം അപ്രത്യക്ഷമായി. എന്താണ് ഈ സന്തോഷത്തിന് കാരണം? ആരുടെ പണം നിക്ഷേപിച്ചുവെന്ന ചോദ്യങ്ങളാണ് ഇവിടെ ഉയരുന്നത്. ഇവിടെ ബി ജെ പിക്ക് കിട്ടിയത് കുറവ്, പ്രതിപക്ഷത്തിന് കൂടുതൽ കിട്ടിയെന്ന സന്ദേശമാണ് പ്രചരിക്കുന്നത്. അത്തരം ഒരു സന്ദേശത്തെക്കുറിച്ച് ഞങ്ങൾ സംസാരിക്കും. ആരുടെ വാദങ്ങൾ ഈ വാദം വിശ്വസിക്കുമെന്ന് നിങ്ങളെ ആശ്ചര്യപ്പെടുത്തും. എന്നാൽ വിശ്വസിക്കുന്ന ആളുകൾ കുറവല്ല. ഈ പോസ്റ്റ് പ്രകാരം 18 സംസ്ഥാനങ്ങളിലും കേന്ദ്രത്തിലും ബി ജെ പി ഭരിക്കുന്നതിനാൽ 11,500 കോടിയുടെ സംഭാവനയാണ് ലഭിച്ചത്. ഇപ്പോൾ അതിനെ 18 കൊണ്ട് ഹരിച്ചാൽ ഒരു സംസ്ഥാനത്തിന് 638 കോടി രൂപയുടെ സംഭാവന ലഭിച്ചുവെന്ന് നിങ്ങൾക്ക് കണക്കുകൂട്ടൽ ലഭിക്കും. ബി ജെ പിക്ക് 11,500 കോടി ലഭിച്ചില്ല എന്നതാണ് ഈ പോസ്റ്റിലെ ആദ്യത്തെ തട്ടിപ്പ്. 6,000 കോടി ലഭിച്ചു. എന്നിട്ടും വാട്സാപ്പ് പോസ്റ്റ് അനുസരിച്ച് ഒരു സംസ്ഥാനത്ത് തൃണമൂൽ ഭരിക്കുന്നു. അതിന് 3,214 കോടിയുടെ സംഭാവന ലഭിച്ചു. ബി ജെ ഡി ഒരു സംസ്ഥാനത്ത് ഭരിക്കുന്നു. അതിന് 1,550 കോടി രൂപയുടെ സംഭാവന ലഭിച്ചു. അതായത് 5 പ്രാദേശിക പാർട്ടികളെ അപേക്ഷിച്ച് ബി ജെ പിക്ക് സംസ്ഥാനത്തിന് ലഭിച്ച സംഭാവനകൾ കുറവാണ്. ഇത് തികച്ചും വഞ്ചനാപരമായ വാദമാണ്. ഇത് പോരാഞ്ഞിട്ടാണെങ്കിൽ ഇനി മറ്റൊരു കണക്ക് നോക്കൂ. കഴിഞ്ഞ 5 വർഷത്തിനിടെ ബി ജെ പിക്ക് കൂടുതൽ എംപിമാരുണ്ട്. അതിനാൽ ഒരു എംപിക്ക് സംഭാവനകൾ കണക്കാക്കിയാൽ ബി ജെ പിക്ക് ഒരു എംപിക്ക് 20 കോടി സംഭാവന ലഭിച്ചു. കോൺഗ്രസിന് അതിലും കൂടുതൽ 27.3 കോടി ലഭിച്ചു. തൃണമൂലിന് 73.68 കോടി ലഭിച്ചു. ഒരു എംപിക്ക് 200 കോടിയാണ് ബി ആർ എസിന് ലഭിച്ചത്. ബോണ്ടുകൾക്ക് പിന്നിലെ അഴിമതിയിൽ നിന്ന് നിങ്ങളുടെ ശ്രദ്ധ തിരിക്കാനാണ് ഇത്തരം വഞ്ചനാപരമായ വാദങ്ങൾ ഉന്നയിക്കുന്നത്. ഈ യുക്തി മേഘനാഥിനെപ്പോലും ആശയക്കുഴപ്പത്തിലാക്കി. ഈ യുക്തിയനുസരിച്ച് കൂടുതൽ കൊള്ളയടിക്കുന്ന ഒരു കൊള്ളക്കാരുടെ സംഘത്തിന് അവരുടെ സംഘത്തിൽ കൂടുതൽ അംഗങ്ങളുള്ളതിനാൽ അവർ കുറച്ച് കൊള്ളയടിച്ച എല്ലാവരെയും ബോധ്യപ്പെടുത്താൻ കഴിയുമോ എന്ന് അദ്ദേഹം അത്ഭുതപ്പെടുന്നു. ഏത് വീക്ഷണകോണിൽ നിന്നും ഈ യുക്തിക്ക് ആഴത്തിലുള്ള പിഴവുണ്ട്. ഒന്നാമതായി, ബോണ്ടുകളുടെ നിയമങ്ങളിൽ ഒരിടത്തും ഒരു പാർട്ടിക്കുള്ള എംപിമാരുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ സംഭാവനകൾ അനുവദിക്കുമെന്ന് പറഞ്ഞിട്ടില്ല. ഓരോ എംപിക്കും എംഎൽഎക്കും സംഭാവന നൽകുന്നില്ല. വിജയിക്കുന്ന എംപിമാരുടെയോ എംഎൽഎമാരുടെയോ എണ്ണത്തെ അടിസ്ഥാനമാക്കി വിതരണം ചെയ്യുന്നില്ല. മുമ്പ് ഇങ്ങനെയായിരുന്നില്ല. കൂടുതൽ അംഗങ്ങളുള്ള പാർട്ടിക്ക് കൂടുതൽ ബോണ്ടുകൾ ലഭിക്കുമെന്ന നിയമത്തിൽ വ്യവസ്ഥ ചെയ്തിട്ടില്ല. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ താരതമ്യം ചെയ്താൽ കോൺഗ്രസിനും ബിജെപിക്കും ഏതാണ്ട് തുല്യമായ സംഭാവനകൾ ലഭിക്കേണ്ടതായിരുന്നു. എന്നാൽ കോൺഗ്രസിനേക്കാൾ നാലിരട്ടിയാണ് ബിജെപിക്ക് സംഭാവന ലഭിച്ചത്. പ്രത്യേകിച്ചും ബിജെപി 437 സ്ഥാനാർത്ഥികളെ നിർത്തി ബോണ്ടുകൾ വഴി 1660 കോടി രൂപ സംഭാവന സ്വീകരിച്ചു. ഇത് ഒരു സ്ഥാനാർത്ഥിക്ക് 3.9 കോടി രൂപയ്ക്ക് തുല്യമാണ്. ഇതിനു വിപരീതമായി കോൺഗ്രസ് 423 സ്ഥാനാർത്ഥികളെ നിർത്തി 388 കോടി സംഭാവനയായി ലഭിച്ചു. അതായത് ഒരു സീറ്റിന് 90 ലക്ഷം. മൊത്തം ബോണ്ടുകളുടെ 95% ബിജെപിക്കാണ് ലഭിച്ചത്. ഇത് ചോദ്യമുയർത്തുന്നു, ഇത് സത്യമാണെന്ന് ആളുകൾ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നുണ്ടോ? ഈ വിഷയം ഗൗരവമായ പരിഗണന അർഹിക്കുന്നു. പ്രത്യേകിച്ചും ഈ വിവരണം ഹൌസിംഗ് സൊസൈറ്റികൾക്കും സ്കൂൾ അധ്യാപകർക്കും ഡോക്ടർമാർക്കുമിടയിൽ വാട്സാപ്പ് ഗ്രൂപ്പുകളിലൂടെ പ്രചരിക്കുന്നതിനാൽ ആഭ്യന്തരമന്ത്രി അമിത് ഷായുടെ വാട്സാപ്പ് പോസ്റ്റുകളും പ്രസ്താവനകളും യോജിപ്പിക്കാൻ തുടങ്ങുമ്പോൾ ചിരിയോടെ ഈ വാദം തള്ളിക്കളയുന്നത് ഒരു ഓപ്ഷനല്ല. പലരും ഈ വാദം ഗൗരവമായി എടുക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് വ്യക്തം. ഇന്ത്യ ടുഡേക്ക് നൽകിയ പരിപാടിയിലാണ് അമിത് ഷാ വിചിത്രമായ വാദം അവതരിപ്പിച്ചത്. ആൻഡ് ക്വോട്ട്, ഞങ്ങൾ അധികാരത്തിലിരിക്കുന്നതിനാൽ ബിജെപിക്ക് നേട്ടമുണ്ടായി എന്നൊരു ധാരണയുണ്ട്. ആകെയുള്ള 20,000-ൽ ഏകദേശം 6,000 കോടി രൂപയുടെ ബോണ്ടുകൾ ബിജെപിക്ക് ലഭിച്ചു. അപ്പോൾ 14,000 ബോണ്ടുകൾ എവിടെ പോയി? ടിഎംസിക്ക് 1,600 കോടി ലഭിച്ചു, ഐഎൻസിക്ക് 1,400 കോടി ലഭിച്ചു, ബിആർഎസിന് 1,200 കോടിയും ബിജെഡിക്ക് 775 കോടിയും ഡിഎംകെക്ക് 639 കോടിയും ലഭിച്ചു. 303 എംപിമാർ, 11 കോടി അംഗങ്ങൾ, രാജ്യത്തുടനീളമുള്ള എല്ലാ യൂണിറ്റുകളിലും 35 എംപിമാരുണ്ടെന്ന് നമുക്ക് അനുമാനിക്കാം. അവർക്ക് 300 ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് 20,000 കോടിയും ബിആർഎസ് 40,000 കോടിയും കോൺഗ്രസിന് 6,000 കോടിയുടെ ബോണ്ടുകളുമുണ്ടാകും. 242 എംപിമാർക്ക് 14,000 കോടിയുടെ ബോണ്ടുകൾ ലഭിച്ചു. കണക്കുകൾ വെളിപ്പെടുത്തുമ്പോൾ ഈ ആളുകൾക്ക് നിങ്ങളെ നേരിടാൻ കഴിയില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. വാർത്താ അവതാരകൻ രാഹുൽ കൻവാൾ ഈ യുക്തിരഹിതമായ ന്യായവാദത്തെ ചോദ്യം ചെയ്തില്ല എന്നത് ആശ്ചര്യകരമാണ്. ഈ യുക്തി വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ പ്രചരിക്കുന്നുണ്ടെന്ന് അവതാരകന് പോലും അറിയില്ലായിരിക്കാം. ഈ വസ്തുത ഞാൻ ഇന്ന് രാവിലെയാണ് മനസ്സിലാക്കിയത്. ഒരു പാർട്ടിക്ക് അതിന്റെ എംപിമാരുടെയോ എംഎൽഎമാരുടെയോ എണ്ണത്തെ അടിസ്ഥാനമാക്കി ബോണ്ടുകൾ ലഭിക്കുമെന്ന് ബോണ്ട് നിയമത്തിൽ ഒരിടത്തും പറയുന്നില്ലെന്ന് വ്യക്തമായി മനസ്സിലാക്കേണ്ടത് പ്രധാനമാണ്. അമിത് ഷായുടെ ന്യായമനുസരിച്ച് പുതുതായി രൂപീകരിക്കപ്പെട്ട ഒരു പാർട്ടിക്ക് 0 ബോണ്ടുകൾ ലഭിക്കും. അല്ലെങ്കിൽ 1984 BJP 2 സീറ്റ് മാത്രമുണ്ടായിരുന്നതിനാൽ 2 ബോണ്ടുകൾ മാത്രമേ ലഭിക്കൂ. തെരഞ്ഞെടുപ്പിൽ നിർണായകമായ ഒരു സമനില സൃഷ്ടിക്കാത്തതിനാൽ അത്തരമൊരു നിയമം നിലനിൽക്കില്ല. ഇതൊക്കെയാണെങ്കിലും എംപിമാരുടെ എണ്ണം കാരണം ബിജെപിക്ക് 6,000 കോടി ലഭിച്ചുവെന്ന് അമിത് ഷാ നിർദ്ദേശിച്ചു. ഇത് അവതാരകൻ വെല്ലുവിളിച്ചില്ല. ഇത്തരമൊരു ചട്ടമില്ലാത്തപ്പോൾ എന്തിനാണ് ഈ അടിസ്ഥാനത്തിൽ ബോണ്ട് ഇഷ്യൂവിനെ ന്യായീകരിക്കുന്നത്? ബിജെപിക്ക് 50% കോൺഗ്രസിന് 11% മാത്രമാണ് സംഭാവന ലഭിച്ചതെന്ന് SBI കണക്കുകൾ വ്യക്തമാക്കുന്നു. ഇലക്ടറൽ ബോണ്ടുകൾ അനുവദിക്കുന്നതിൽ വ്യക്തതയുടെയും നീതിയുടെയും ആവശ്യകത അടിവരയിട്ട് അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുമ്പോൾ ലഭിച്ച സംഭാവനകളിലെ അസമത്വം എടുത്തുകാട്ടി. ആൻഡ് ക്വോട്ട്, ശതമാനം നോക്കിയാൽ ഞങ്ങൾ ഏകദേശം 3-ൽ 1 വരും, BJP ഉൾപ്പെടെയുള്ള ബാക്കിയുള്ളവർ 3-ൽ 2 വരും. എന്നിട്ടും സംഭാവനയായി അവർക്ക് 50% ലഭിച്ചു. അവർക്ക് എങ്ങനെ ഇത്രയും പണം ലഭിക്കും? മുതലാളിമാർക്കോ മറ്റ് കമ്പനികൾക്കോ എങ്ങനെ ഇത്തരം സംഭാവനകൾ നൽകാൻ കഴിയും? ആഭ്യന്തരമന്ത്രി അമിത് ഷായുടെ വാദമായാലും വാട്സാപ്പ് ഗ്രൂപ്പിലെ ഒരു പോസ്റ്റായാലും വിഷയം മാറ്റാൻ ഇരുവരും അബദ്ധങ്ങൾ പ്രയോഗിക്കുന്നു. ഒരു പാർട്ടിക്കുള്ള എംപിമാരുടെയും എംഎൽഎമാരുടെയും എണ്ണത്തിനനുസരിച്ച് കമ്പനികൾ സംഭാവന നൽകുമെന്ന് ബോണ്ട് നിയമത്തിൽ പറയുന്നുണ്ടോ എന്ന് ഇന്ത്യ ടുഡേ അവതാരകൻ ചോദിക്കണമായിരുന്നു. ഇത് എവിടെയും പരാമർശിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ തിരഞ്ഞെടുപ്പിലെ സമത്വതത്വത്തിന് എതിരായതിനാൽ ഈ നിയമം കോടതിയിൽ അസാധുവാകുമായിരുന്നു. അമിത് ഷായുടെ വാദം അപകടകരവും തന്ത്രപരവുമാണ്. ഈ നിയമം ഭരണഘടനാ വിരുദ്ധമാണെന്ന് സുപ്രീം കോടതി വിലയിരുത്തി എന്നതാണ് അടിസ്ഥാന പ്രശ്നം. നിയമം തെറ്റായിരുന്നു, അതിന്റെ പ്രയോഗം തെറ്റായിരുന്നു, അതിന്റെ ഉദ്ദേശ്യം തെറ്റി. ഈ യുക്തിരഹിതമായ വാദങ്ങളെ അടിസ്ഥാനമാക്കിയല്ല ബോണ്ടുകൾ നൽകിയത്, മറിച്ച് അധികാരത്തിന്റെയും റെയ്ഡുകളെക്കുറിച്ചുള്ള ഭയത്തിന്റെയും കരാറുകളുടെ വശീകരണത്തിന്റെയും അടിസ്ഥാനത്തിലാണ്. കവർച്ചയിൽ സംഘത്തിലെ ആളുകളുടെ എണ്ണത്തിന് പ്രസക്തിയില്ല. 6,000 കോടിയിലധികം രൂപ കൈപ്റ്റിക്കൊണ്ട് ഇലക്ടറൽ ബോണ്ടുകൾ വഴി BJP സാമ്പത്തിക വൻശക്തിയായി. ഒരു പാർട്ടിക്കും ഇത്രയും പണമില്ല. ബോണ്ടുകൾക്ക് പിന്നിൽ കോർപ്പറേറ്റുകളും BJP തമ്മിൽ എന്തെങ്കിലും ഒത്തുകളി ഉണ്ടോ എന്നതാണ് ചോദ്യം. ഒന്നുകിൽ നിങ്ങൾക്ക് കരാർ ലഭിക്കും, അല്ലെങ്കിൽ ഒരു റെയ്ഡ് നേരിടേണ്ടി വരും, അല്ലെങ്കിൽ നിങ്ങൾ സംഭാവന ചെയ്യുക. ഈ മാതൃക ഉയർന്നുവരുന്നു. റെയ്ഡ് നടത്തിയ കമ്പനികളിൽ നിന്ന് ബോണ്ട് എടുത്തിട്ടില്ലെന്ന് BJP വ്യക്തമാക്കണം. പിന്നെ ഒരു കമ്പനി ആവർത്തിച്ച് റെയ്ഡ് ചെയ്യപ്പെടുന്നതും എന്നാൽ ആവർത്തിച്ച് ബോണ്ടുകൾ വാങ്ങുന്നതും എന്തുകൊണ്ടാണെന്ന് വിശദീകരിക്കുക. കമ്പനി റെയ്ഡിനെ ഒരു ബോണസായി കാണുന്നു. ED റെയ്ഡ് ചെയ്തതിൽ സന്തോഷമുണ്ട്. ഇപ്പോൾ നമുക്ക് വിപണിയിൽ ബോണ്ടുകൾ വാങ്ങാം, മധുരമുള്ള എന്തെങ്കിലും കഴിക്കാം. MP പറയുന്നതുപോലെ BJP സംഭാവന ലഭിച്ചു എന്ന സന്ദേശം സൂക്ഷിക്കുക. MLA കണക്കനുസരിച്ച് എത്ര തുക ലഭിച്ചുവെന്നതും അവർ വെളിപ്പെടുത്തണം. പക്ഷേ അതല്ല ചോദ്യം. ഭീഷണി മുഖേനയുള്ള കൊള്ളയടിക്കൽ, ബോണ്ടുകൾക്ക് പകരമായി കരാറുകൾ നൽകൽ, ഭയത്തിന്റെ അന്തരീക്ഷം സൃഷ്ടിക്കൽ എന്നിവയെക്കുറിച്ചുള്ള ചോദ്യം കോർപ്പറേറ്റുകൾ കീഴടങ്ങുകയും നിശബ്ദമായി പണം സംഭാവന ചെയ്യുകയും ചെയ്യുന്നു. എന്തിനാണ് ഒരു കമ്പനി 500 കോടി 1000 കോടി സംഭാവന ചെയ്യുന്നത്? 16 ലക്ഷം കമ്പനികളുണ്ട്. അതിൽ 3000 മാത്രമാണ് സംഭാവന നൽകുന്നത്. അതിൽ 30-50 മാത്രമാണ് 100 കോടിയിലധികം സംഭാവന നൽകുന്നത്. 6000 കോടിയുടെ സംഭാവനയാണ് BJP ലഭിച്ചത്. ഇക്കാരണത്താൽ മാത്രം ബോണ്ട് ഭരണഘടനാ വിരുദ്ധമാണെന്ന് സുപ്രീം കോടതി കണക്കാക്കിയില്ല. സുതാര്യതയില്ലാത്തതിനാൽ കമ്പനിയും സർക്കാരും തമ്മിൽ ഒത്തുകളിക്കുന്നതിനുള്ള ശക്തമായ സാധ്യതയുണ്ട്. കൂടാതെ ഏത് കമ്പനിയാണ് തങ്ങളുടെ പാർട്ടിക്ക് ബോണ്ട് വാങ്ങിയതെന്ന് സർക്കാരിന് അറിയാൻ കഴിയും. റെയ്ഡുകൾ, റെയ്ഡിന് ശേഷമുള്ള ബോണ്ടുകൾ വാങ്ങൽ എന്നിവയുമായി ബന്ധപ്പെട്ടതാണ് പ്രശ്നം. സ്ക്രോൾ, ന്യൂസ് മിനിറ്റ്, ന്യൂസ് ലോണ്ടറി എന്നിവർ പണം സംഭാവന ചെയ്ത കമ്പനികളുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. സംസ്ഥാന പോലീസ് നടത്തിയ റെയ്ഡുകൾക്ക് ശേഷവും ബോണ്ടുകൾ വാങ്ങിയതായി വെളിപ്പെടുത്തുന്ന പേരുകൾ ഈ പട്ടികയിലേക്ക് തുടർച്ചയായി ചേർക്കുന്നു. ഇതുവരെ മൊത്തം 21 കമ്പനികളെക്കുറിച്ചുള്ള വ്യക്തമായ വിവരങ്ങൾ കാണിക്കുന്നത് അവർ റെയ്ഡിന് ശേഷം ബോണ്ടുകൾ വാങ്ങിയതായി കാണിക്കുന്നു. ഉദാഹരണത്തിന്, 2022 മുതൽ 2023 വരെ കാലയളവിൽ ഫ്യൂച്ചർ ഗെയിമിംഗ് 4 തവണ റെയ്ഡ് ചെയ്യപ്പെട്ടു. ഓരോ തവണയും റെയ്ഡ് നടന്ന മാസത്തിലോ ഏതാനും ദിവസങ്ങൾക്ക് ശേഷമോ കമ്പനി 60 കോടി മുതൽ 105 കോടി രൂപ വരെ സംഭാവന വാങ്ങി. 2019 ഒക്ടോബറിൽ മേഗ എഞ്ചിനീയറിംഗ് റെയ്ഡ് ചെയ്യപ്പെട്ടു. അതേ മാസം തന്നെ കമ്പനി 5 കോടി രൂപയുടെ ബോണ്ടുകൾ വാങ്ങി. 2020 മാർച്ചിലെ റെയ്ഡിന് ശേഷം വേദാന്ത ലിമിറ്റഡ് 1 വർഷം 25 കോടി രൂപയുടെ ബോണ്ടുകൾ വാങ്ങി. 2022 ഓഗസ്റ്റിൽ റെയ്ഡ് നടത്തിയപ്പോൾ 3 മാസത്തിന് ശേഷം 110 കോടിയിലധികം മൂല്യമുള്ള ബോണ്ടുകൾ വാങ്ങി. ഹീറോ മോട്ടോകോർപ്പ് 2022 മാർച്ചിൽ റെയ്ഡ് നടത്തി. 7 മാസത്തിനു ശേഷം 20 കോടി രൂപയുടെ ബോണ്ടുകൾ വാങ്ങി. 2023 നവംബറിൽ DLF ഗ്രൂപ്പ് റെയ്ഡ് ചെയ്യപ്പെട്ടു. 21 കോടി രൂപയുടെ ബോണ്ടുകൾ DLF വാങ്ങി. മുമ്പ് 2014 ഏപ്രിലിൽ ഇത് റെയ്ഡ് ചെയ്തിരുന്നു. 5 വർഷത്തിനു ശേഷം 25 കോടി രൂപ സംഭാവന നൽകിയിട്ടും ഈ സംഭാവന ആർക്കാണ് നൽകിയതെന്ന് വ്യക്തമല്ല. റെഡ്ഡി ലാബ് 2023 നവംബറിൽ റെയ്ഡ് നേരിടുകയും അതേ മാസത്തിൽ തന്നെ 21 കോടി രൂപയുടെ ബോണ്ടുകൾ വാങ്ങുകയും ചെയ്തു. പരാജയപ്പെട്ട സിൽക്കേറ തുരങ്കം നിർമ്മിക്കുന്നതിൽ പേരുകേട്ട നവയുഗ് എഞ്ചിനീയറിംഗ് 2018 ഒക്ടോബറിൽ റെയ്ഡ് നടത്തി. തൊഴിലാളികളെ രക്ഷിച്ച അഭിഭാഷകൻ ഹസന്റെ വീട് പിന്നീട് തകർത്തു. റെയ്ഡ് കഴിഞ്ഞ് 6 മാസത്തിനു ശേഷം നവയുഗ് എഞ്ചിനീയറിംഗ് SBIയിൽ നിന്ന് 30 കോടിയുടെ ബോണ്ടുകൾ സ്വന്തമാക്കി. ചെന്നൈ ഗ്രീൻവുഡ് പ്രൈവറ്റ് ലിമിറ്റഡ് 2021 ജൂലൈയിൽ റെയ്ഡ് നടത്തി. 6 മാസത്തിനു ശേഷം 40 കോടിയുടെ ബോണ്ടുകൾ വാങ്ങി. 2023 ഡിസംബറിലെ റെയ്ഡിനെ തുടർന്ന് ഷിർദി സായി കെമിക്കൽ അടുത്ത മാസം 40 കോടിയുടെ ബോണ്ടുകൾ വാങ്ങി. ED അന്വേഷണത്തിൽ കെവൻഡർ ഗ്രൂപ്പ് 600 കോടിയുടെ ബോണ്ടുകൾ വാങ്ങി. 4000 കോടി രൂപയുടെ ബോണ്ടുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. റെയ്ഡുകൾക്ക് ശേഷമുള്ള ബോണ്ടുകൾ വാങ്ങി കമ്പനികൾ കൊള്ളയടിക്കുന്നതിൽ ഏർപ്പെടുകയാണോ എന്ന ചോദ്യം ഇത് ഉയർത്തുന്നു. ED റെയ്ഡുകൾ ഈ കമ്പനികൾക്കുള്ളിൽ ആശ്വാസമുളവാക്കുന്നുവോ, ബോണ്ടുകൾ വാങ്ങുന്നതിലേക്ക് അവരെ നയിക്കുന്നുണ്ടോ എന്ന അന്വേഷണത്തിന് ഇത് പ്രേരിപ്പിക്കുന്നു. റെയ്ഡ് ചെയ്യപ്പെട്ട കമ്പനികളെക്കുറിച്ചുള്ള അന്വേഷണത്തിന്റെ പുരോഗതി, അവരുടെ പിഴകൾ, BJP സംഭാവന നൽകുന്നവരുടെ വ്യക്തിത്വങ്ങൾ എന്നിവ പൊതുതാൽപര്യമുള്ള വിഷയങ്ങളാണ്, പ്രത്യേകിച്ച് കള്ളപ്പണം വെളുപ്പിക്കൽ ആരോപണങ്ങളുടെ വെളിച്ചത്തിൽ. ആം ആദ്മി പാർട്ടിയുടെ സൗരഭ് ഭരത്വാജ് കുറ്റകൃത്യങ്ങളുടെ വരുമാനം ലഭിച്ചാൽ കക്ഷികൾക്ക് കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുമെന്ന സുപ്രീംകോടതി പ്രസ്താവന ഉയർത്തിക്കാട്ടി. വിവരങ്ങൾ മറച്ചുവെക്കാൻ ശ്രമിച്ചെങ്കിലും 24 മണിക്കൂറിനുള്ളിൽ വിശദാംശങ്ങൾ വെളിപ്പെടുത്താൻ സുപ്രീംകോടതി സ്റ്റേറ്റ് ബാങ്കിനെ ചുമതലപ്പെടുത്തി. എന്നിരുന്നാലും അദ്വിതീയ ബോണ്ട് കോഡുകൾ നൽകാനുള്ള വിസമ്മതം കമ്പനികളിൽ നിന്ന് രാഷ്ട്രീയ പാർട്ടികളിലേക്കുള്ള ഫണ്ടുകളുടെ ഒഴുക്ക് സംബന്ധിച്ച സുതാര്യതയെ തടസ്സപ്പെടുത്തുന്നു. പ്രൂഡന്റ് ഇലക്ട്രൽ ട്രസ്റ്റിനെക്കുറിച്ചുള്ള കൃഷ്ണ കൗശികിന്റെ റിപ്പോർട്ട് BJP ഗണ്യമായ സംഭാവനകൾ വെളിപ്പെടുത്തുന്നു. ഈ സംഭാവനകളുടെ മാനദണ്ഡത്തെക്കുറിച്ച് ചോദ്യങ്ങൾ ഉയർത്തുന്നു. ബോണ്ട് പർച്ചേസിലൂടെ കള്ളപ്പണം വെളുപ്പിച്ചെന്ന ആരോപണങ്ങൾക്കിടയിൽ തങ്ങളുടെ സംഭാവനയുടെ ഉറവിടം വെളിപ്പെടുത്താൻ പ്രതിപക്ഷത്തെ വെല്ലുവിളിക്കുന്നു. സൊഹ്റാബുദ്ദീൻ കേസിലെ ആഭ്യന്തരമന്ത്രി അമിത് ഷായ്ക്കൊപ്പം കുറ്റവിമുക്തനാക്കപ്പെട്ട വിമൽ പട്നിയുടെ ഉടമസ്ഥതയിലുള്ള വണ്ടർ സിമൻസ് ഈ ഇന്ത്യ സംഭാവന വെളിപ്പെടുത്തിയതിലൂടെ പൊതുബോധവും സൂക്ഷ്മപരിശോധനയും അത്യന്താപേക്ഷിതമാണ്. തിരഞ്ഞെടുപ്പ് ബോണ്ടുകളുടെ പശ്ചാത്തലത്തിൽ ബിസിനസ്, രാഷ്ട്രീയം, നിയമ നടപടികൾ എന്നിവയുടെ സങ്കീർണമായ ഇടപെടലിനെ ഇത് അടിവരയിടുന്നു. വിമൽ പട്നിയിൽ നിന്ന് സൊഹ്റാബുദ്ദീൻ പണം തട്ടാൻ ശ്രമിച്ചതായി അന്വേഷണത്തിൽ കണ്ടെത്തി. തുടർന്ന് ഗാന്ധിനഗറിനടുത്തുള്ള ഒരു ഏറ്റുമുട്ടലിൽ അദ്ദേഹം കൊല്ലപ്പെട്ടു. ഭാര്യയെ കാണാതായി അദ്ദേഹത്തിന്റെ കൂട്ടാളിയായ തുളസി പ്രജാപതിയെ പോലീസ് കൊന്നതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. വിമൽ പട്നിയുടെ കമ്പനിയായ വണ്ടർ സിമന്റ് 2023 സാമ്പത്തിക വർഷത്തിൽ 250 കോടി ലാഭം നേടിയതായും 20 കോടി സംഭാവന നൽകിയതായും കണ്ടെത്തി. ഈ ബോണ്ടിന്റെ സഹായത്തോടെ രാജ്യത്തിന്റെ ബിസിനസിന്റെ ഒരു പ്രധാന ഭാഗത്തിന്റെ നിയന്ത്രണം നേടിയെടുക്കുന്ന ഒരു സംഘം രൂപീകരിക്കാൻ ഇത് നിർദ്ദേശിക്കുന്നില്ലേ? സംഭാവന സ്വീകരിച്ചതിനുശേഷവും റെയ്ഡുകൾ നടത്താൻ സാധ്യതയുണ്ടെന്ന് ഇന്ത്യ ടുഡേ പരിപാടിയിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ പരാമർശിച്ചു. ഫ്യൂച്ചർ ഗെയിമിംഗിന്റെ കാര്യത്തിൽ റെയ്ഡിനു ശേഷം ബോണ്ട് വാങ്ങിയതായി നിരീക്ഷിച്ചു. ബോണ്ട് വാങ്ങിയതിനു ശേഷവും റെയ്ഡുകൾ നടത്തി. ധനമന്ത്രിയുടെ പ്രതികരണത്തിൽ ശക്തമായ യുക്തിയില്ല. കമ്പനികൾ അവരുടെ ലാഭത്തിന്റെ പലമടങ്ങ് ബോണ്ടുകൾ വാങ്ങുന്നതിൽ നിക്ഷേപിക്കുന്നു. നഷ്ടത്തിലുള്ള കമ്പനികൾ പോലും ബോണ്ടുകൾ വാങ്ങാൻ ഉത്സുകരാണ് എന്നത് ഒരു പ്രത്യേകതയല്ലേ? മറ്റൊരു ദാതാവായ ടോറന്റ് ഗ്രൂപ്പിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ന്യൂസ്ലാൻഡറിയും ന്യൂസ്മിനുട്ടും കണ്ടെത്തി. അതിന്റെ 2 അനുബന്ധ സ്ഥാപനങ്ങളായ ടോറന്റ് പവർ ലിമിറ്റഡ്, ടോറന്റ് ഫാർമസ്യൂട്ടിക്കൽ ലിമിറ്റഡ് എന്നിവ ദാതാക്കളായി പട്ടികപ്പെടുത്തിയിട്ടുണ്ട്. 5 വർഷം മുമ്പ് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസ് ഈ കമ്പനിയെ 285 കോടി രൂപയുടെ വസ്തു നികുതി അടയ്ക്കുന്നതിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. ഏകദേശം 5 വർഷത്തിനുള്ളിൽ ഈ കമ്പനി 185 കോടി രൂപയുടെ ബോണ്ടുകൾ വാങ്ങിയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ വെളിപ്പെട്ടിരിക്കുന്നത്. ഈ ഗ്രൂപ്പിന്റെ ചെയർമാൻ സുധീർ മേത്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അടുത്തയാളാണ്. 2007-ഉം 2015-ഉം ഇടയിൽ ഈ കമ്പനി ബിജെപിക്ക് 33 കോടിയിലധികം രൂപ സംഭാവന നൽകിയതായും ന്യൂസ് ലോണ്ടറിയുടെ അന്വേഷണത്തിൽ കണ്ടെത്തി. ഹിന്ദുത്വയുടെ വാക്ചാതുര്യത്താൽ പൊതുജനം ശ്രദ്ധ തിരിക്കുമ്പോൾ തിരശീലയ്ക്ക് പിന്നിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് മുന്നറിയിപ്പ് നൽകുന്ന പുതിയ വിവരങ്ങൾ തുടർച്ചയായി ഉയർന്നുവരുന്നു. ബിജെപിയേക്കാൾ കൂടുതൽ ലഭിച്ചത് പ്രതിപക്ഷത്തിനാണോ എന്നതാണ് ഇപ്പോൾ ഉയരുന്ന വാദം. ഈ ബോണ്ടിലൂടെ പ്രതിപക്ഷ പാർട്ടികളെ സാമ്പത്തികമായി തളർത്തുന്നതിനുപകരം ഒരുമിച്ച് പണം സമ്പാദിക്കാനുള്ള ഒരു പുതിയ ശൃംഖല സ്ഥാപിക്കപ്പെട്ടു. ഇത്രയും സുപ്രധാനമായ ഒരു അഴിമതി വെളിച്ചത്തു വന്നിട്ടും കോർപ്പറേറ്റ് മേഖലയിൽ നിന്ന് ഒരു ശബ്ദം പോലും ഉയരാത്തത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ നിശബ്ദത ഭയപ്പെടുത്തുന്നതല്ലേ? പല പ്രമുഖ പത്രങ്ങളും ഈ സുപ്രധാന അഴിമതിയെക്കുറിച്ച് ആഴത്തിൽ അന്വേഷിച്ചില്ല. ഇപ്പോൾ അവരുടെ റിപ്പോർട്ടുകൾ പോലും അപ്രത്യക്ഷമായിരിക്കുന്നു. ഈ നിശബ്ദത ഭയപ്പെടുത്തുന്നതല്ലേ? മോദി സർക്കാരിലെ മന്ത്രിമാരെ ചാനൽ പരിപാടികളിലേക്ക് ക്ഷണിക്കുന്നത് അമിത് ഷാ, നിർമ്മല സീതാരാമൻ തുടങ്ങിയ വ്യക്തികളിൽ നിന്ന് പ്രസ്താവനകൾ വാങ്ങാനാണ്. ഈ പ്രസ്താവനകൾ സർക്കാരിന്റെ പ്രതികരണം എന്ന നിലയിൽ പരസ്യപ്പെടുത്തുക മാത്രമാണ് ചെയ്യുന്നത്. സൗഹൃദാന്തരീക്ഷത്തിൽ ഒന്നോ രണ്ടോ ചോദ്യങ്ങൾ കൊണ്ട് തീർപ്പുകൽപ്പിക്കുന്നതിന് പകരം ചോദ്യങ്ങളുടെ പെരുമഴയാകുന്ന ഈ വിഷയത്തിൽ ധനമന്ത്രിയോ ആഭ്യന്തരമന്ത്രിയോ തുറന്ന പത്രസമ്മേളനം നടത്താത്തതെന്തുകൊണ്ട്? 16 മാർച്ച് ഇന്ത്യ ടുഡേ പരിപാടിയിൽ പ്രധാനമന്ത്രി മോദി സംസാരിക്കും. 9 ഫെബ്രുവരി എറ്റ്നാവിന്റെ ഗ്ലോബൽ ബിസിനസ് ഉച്ചകോടിയിൽ അദ്ദേഹം 37 മിനിറ്റ് സംസാരിച്ചു. 26 ഫെബ്രുവരി അദ്ദേഹം TV9 സമ്മേളനത്തിൽ 34 മിനിറ്റ് സംസാരിച്ചു. 7 മാർച്ച് റിപ്പബ്ലിക് ടിവിയുടെ സമ്മേളനത്തിൽ 34 മിനിറ്റ് അദ്ദേഹം സംസാരിച്ചു. 10 വർഷത്തിനിടെ ഒരു തുറന്ന പത്രസമ്മേളനം പോലും നടത്താത്ത പ്രധാനമന്ത്രിയുടെ തന്ത്രം തെരഞ്ഞെടുപ്പിൽ ഈ രീതിയിൽ ടിവിയിൽ വരുമെന്ന് തോന്നുന്നു. ഇലക്ടറൽ ബോണ്ടുമായി ബന്ധപ്പെട്ട് നിരവധി സുപ്രധാന ചോദ്യങ്ങളുണ്ട്. എന്നിട്ടും പ്രധാനമന്ത്രി അഭിമുഖങ്ങൾ നൽകുന്നതിനു പകരം മാധ്യമ ചാനൽ ഓഫീസുകളിൽ പ്രസംഗം നടത്തുകയാണ്. ചോദ്യം ഉയരുന്നു, ഈ ലാപ്ടോഗ് മാധ്യമം രാഹുൽ ഗാന്ധിക്കോ മറ്റ് പ്രതിപക്ഷ നേതാക്കൾക്കോ സംസാരിക്കാൻ 34 മുതൽ 37 മിനിറ്റ് വരെ സമയം നൽകുമോ? ഈ സാഹചര്യം ഇലക്ടറൽ ബോണ്ട് കുംഭകോണത്തെ പ്രതിഫലിപ്പിക്കുന്നു. അവിടെ പരമാവധി സംഭാവനകളും മാധ്യമ ഇടവും ഒരു പാർട്ടിക്ക് നൽകുന്നു. പല ഹിന്ദി പത്രങ്ങളിലും ഇലക്ടറൽ ബോണ്ടുകളെക്കുറിച്ചുള്ള വാർത്തകൾ കൃത്യമായി അവതരിപ്പിച്ചില്ല. ഇപ്പോൾ കവറേജ് നിർത്തി. പൊതുജനങ്ങളെ ഇരുട്ടിൽ തപ്പാനുള്ള ആസൂത്രിത ശ്രമമാണ് നടക്കുന്നത്. തൽഫലമായി അത്തരമൊരു സുപ്രധാന അഴിമതിയെക്കുറിച്ച് പൊതുജനങ്ങൾ അറിയുന്നില്ല. പത്രങ്ങൾ തന്നെ ഈ വിഷയം റിപ്പോർട്ട് ചെയ്യാൻ യോഗ്യമാണെന്ന് കരുതുന്നില്ല. ഇത് എഡിറ്റോറിയൽ സ്വാതന്ത്ര്യത്തിൽ നിന്ന് ജനിച്ച തീരുമാനമാണോ അതോ ഒരുതരം അടിമത്തത്തിന്റെ സൂചനയാണോ? ഈ വിഷയത്തിൽ പല പത്രങ്ങളും മൗനം പാലിക്കുന്നത് ആശങ്കാജനകമാണ്. വ്യക്തികൾ വീടുതോറുമുള്ള ഈ വാർത്തയെക്കുറിച്ച് സ്വയം പ്രചരിപ്പിക്കുക എന്നതാണ് അവശേഷിക്കുന്ന ഒരേയൊരു ഓപ്ഷൻ. ഇത് വ്യക്തമായും അപ്രായോഗികമാണെങ്കിലും ചുരുക്കത്തിൽ ബോണ്ടുകളെക്കുറിച്ചുള്ള വാർത്തകൾ കൃത്രിമം കാണിക്കുകയും ഫലപ്രദമായി അടിച്ചമർത്തുകയും ചെയ്തു. ഹലോ, ഞാൻ രവീഷ് കുമാർ.